2021 December 18 ശനിയാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ഇഴഞ്ഞ് ഓപ്പൺ സർവകലാശാല നിലപാട് പങ്ക്തിയിൽ പ്രത്യേക ലേഖകൻ എം എച്ച് വിഷ്ണു എഴുതുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ കൊല്ലത്ത് സർക്കാർ ആരംഭിച്ച ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല തുടർച്ചയായ 2ാം വർഷത്തിലും കോഴ്സുകൾ തുടങ്ങാനാവാതെ നോക്കുകുത്തിയായിരിക്കുകയാണ്. കേരളത്തിലാദ്യമായി തുടങ്ങിയ ഓപ്പൺ സർവകലാശാലയെ ഏറെ പ്രതീക്ഷകളോടെയാണ് യുവാക്കൾ കണ്ടത്. പ്രായഭേദമില്ലാതെ ആർക്കും ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നും ഉന്നത കോഴ്സുകൾ പഠിക്കാനാവുന്നതും തൊഴിലവസരങ്ങൾ തേടിവരുന്ന തരത്തിലുള്ള കോഴ്സുകളുമെല്ലാം എല്ലാവരിലും പ്രതീക്ഷ ഉണർത്തിയിരുന്നു. എന്നാൽ അധ്യാപകരെ സമയത്ത് നിയമിക്കാനോ കോഴ്സുകൾക്ക് അനുമതി തുടങ്ങാനായി യുജിസിയിൽ അപേക്ഷിക്കാനോ കഴിയാതെ മുട്ടിലിഴയുകയാണ് ഓപ്പൺ സർവകലാശാല. ശ്രീനാരായണ ഗുരുദേവ ദർശനത്തെക്കുറിച്ച് ബിരുദ ബിരുദാനന്തര കോഴ്സുകളായിരുന്നു സർവകലാശാലയുടെ സവിശേഷത. അടിയന്തര ആവശ്യമെന്ന് ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ഓർഡിനൻസിലൂടെയാണ് പിണറായി സർക്കാർ ഓപ്പൺ സർവകലാശാല സ്ഥാപിച്ചത്. പിന്നീട് ഇത് നിയമസഭയിൽ അവതരിപ്പിച്ച് നിയമമാക്കി മാറ്റി. ഓപ്പൺ സർവകലാശാലയുടെ നടപടികൾ ഇഴയുന്നതിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ അതിനിശിതമായി വിമർശിച്ചതോടെയാണ് സർക്കാരിന്റെ ഉദാസീനത ചർച്ചയായത്. അടിയന്തര ആവശ്യമാണെന്നറിയിച്ച് കൊല്ലം ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ ഓർഡിനൻസിൽ ഒപ്പിട്ടുവാങ്ങി ഒരു വർഷത്തിന് ശേഷമാണ് അധ്യാപക നിയമനത്തിന് അനുമതി നൽകിയതെന്നും ജനുവരിയിൽ അധ്യാപകരുടെ വിവരങ്ങൾ യുജിസിയെ അറിയിച്ചില്ലെങ്കിൽ ഇക്കൊല്ലവും കോഴ്സുകൾ തുടങ്ങാനാവില്ലെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. പിന്നീട് ഒക്ടോബറിലെ യുജിസിയുടെ പോർട്ടൽ തുറക്കൂ. ഒരു കാരണവശാലും ഒരു മാസം കൊണ്ട് നടപടികൾ തീരില്ല. ചുരുങ്ങിയത് 3 മാസമെങ്കിലും എടുക്കും. ഫലത്തിൽ 2ാം വർഷവും കോഴ്സുകൾ തുടങ്ങാനാവില്ല. യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ ഗൌരവമില്ലെന്നതിന് ഉദാഹരണമാണ് എസ് ഓപ്പൺ സർവകലാശാല വിസിക്ക് ഇതുവരെ ശമ്പളം നിശ്ചയിക്കാത്തത്. ശമ്പളം തീരുമാനിക്കാൻ സർക്കാരിന് സമയമില്ല. ചാൻസലർ 3 കത്തയച്ചിട്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മറുപടിയില്ല. കത്ത് സ്വീകരിച്ചതായി അറിയിപ്പ് പോലുമില്ല. ഗവർണർ മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സർവകലാശാലയുടെ ഇപ്പോഴത്തെ സ്ഥിതിയുടെ നേർചിത്രമാണിത്. യുജിസിയുടെ അനുമതി നേടാനുള്ള നടപടികൾ യഥാസമയം ചെയ്യാതെ തൊടുന്യായങ്ങൾ നിരത്തുകയാണ് സർവകലാശാല അധികൃതർ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സർവകലാശാലയ്ക്ക് യുജിസി അംഗീകാരം ലഭിച്ചെന്നും ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ ആരംഭിക്കാമെന്നുമൊക്കെ അധികൃതർ പറഞ്ഞതാണ്. ഓരോ കോഴ്സിനുമുള്ള സിലബസും പഠന സാമഗ്രികളും പ്രോജക്ട് റിപ്പോർട്ടും യുജിസിക്ക് സമർപ്പിച്ച് അംഗീകാരം നേടേണ്ടതുണ്ട്. ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് യുജിസി അനുമതി നിർബന്ധമാണ്. എന്നാൽ തൊഴിലധിഷ്ഠിത ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്ക് തടസ്സമില്ല. തൊഴിൽ സാധ്യതയുള്ള നൈപുണ്യാധിഷ്ഠിത കോഴ്സുകൾ ഉടനടി തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് മാത്രമാണ് തുടങ്ങാനായത്. ഫാക്ടറീസ് ആന്റ് ബോയിലേഴ്സുമായി ചേർന്ന് നടപ്പാക്കുന്ന സേഫ്റ്റി മാനേജ്മെന്റ്, എസ്ആപ്പുമായി ചേർന്നുള്ള നൈപുണ്യ കോഴ്സുകൾ എന്നിവയെല്ലാം പാതിവഴിയിലാണ്. വിദൂര സമ്പ്രദായത്തിൽ ആദ്യമായി സയൻസ് കോഴ്സുകൾ തുടങ്ങുന്നതും ഓപ്പൺ സർവകലാശാലയിലാണ്. കോളേജുകളിലെ അധ്യാപകരുടെയും ലബോറട്ടറികളുടെയും സേവനം ശനി ഞായർ ഒഴിവു ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാനാവും. പക്ഷേ കോഴ്സുകൾ തുടങ്ങണമെങ്കിൽ യുജിസിയുടെ അനുമതി നേടിയെടുക്കേണ്ടതുണ്ട്. പിഎസ്സിയെ ഒഴിവാക്കാൻ വളഞ്ഞ വഴി. ഓപ്പൺ സർവകലാശാലയിലെ നിയമനങ്ങളിൽ നിന്ന് പിഎസ്സിയെ ഒഴിവാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി നിയമനങ്ങളെല്ലാം കരാർ അടിസ്ഥാനത്തിലാക്കിയിരിക്കുകയാണ് സർക്കാർ. പുതിയ സർവകലാശാലകളിലേക്ക് മറ്റ് സർവകലാശാലകളിലെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ പുനർവിന്യസിക്കുകയാണ് ചെയ്യുക. ഓപ്പൺ സർവകലാശാല ആക്ടിലും ഇതേ വ്യവസ്ഥയുണ്ട്. സ്ഥിരം തസ്തികകൾ സൃഷ്ടിച്ചാൽ നിയമനങ്ങൾ പിഎസ്സി വഴിയോ പുനർവിന്യാസത്തിലൂടെയോ നികത്തേണ്ടി വരും എന്നതിനാലാണ് കരാർ അടിസ്ഥാനത്തിൽ തസ്തികകൾ സൃഷ്ടിച്ചതെന്നാണ് ആക്ഷേപം. പ്രാദേശിക കേന്ദ്രം ഡയറക്ടറുടെയും പഠന സ്കൂൾ മേധാവിയുടെയും നിയമനങ്ങൾ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലും ബാക്കി നിയമനങ്ങൾ കരാറടിസ്ഥാനത്തിൽ നടത്തുമെന്നുമാണ് സർക്കാർ ഉത്തരവ്. 46 അസിസ്റ്റന്റ് പ്രൊഫസർമാരെ കൂടാതെ 5 ഡെപ്യൂട്ടി രജിസ്ട്രാർമാർ, 5 അസിസ്റ്റന്റ് രജിസ്ട്രാർമാർ, 4 സെക്ഷൻ ഓഫീസർ, 14 അസിസ്റ്റന്റ്, 10 കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ലൈബ്രറിയൻ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെ 180 തസ്തികകളിലേക്കാണ് സിൻഡിക്കേറ്റ് നേരിട്ട് നിയമനം നടത്തുന്നത്. കരാർ നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടത്തണമെന്ന സർക്കാരിന്റെയും എംപ്ലോയ്മെന്റ് ഡയറക്ടറുടെയും നിർദ്ദേശവും പാലിക്കുന്നില്ല. കരാർ വ്യവസ്ഥയിൽ നിയമനങ്ങൾ നടത്തുന്നത് അഴിമതിക്ക് കളമൊരുക്കുമെന്നാണ് ആക്ഷേപം. വിദൂര പഠനം എല്ലാ വാഴ്സിറ്റികളിലും. ഓപ്പൺ സർവകലാശാലയ്ക്ക് കോഴ്സുകൾ നടത്താൻ അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ കുട്ടികളെ ബുദ്ധിമുട്ടിലാക്കാതെ എല്ലാ സർവകലാശാലകളിലും വിദൂര ഓപ്പൺ പഠനം പഠനം പുനഃസ്ഥാപിക്കാൻ സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഉപരിപഠനത്തിന് സമാന്തര സംവിധാനത്തെ ആശ്രയിക്കുന്ന 1.5 ലക്ഷത്തോളം കുട്ടികളുടെ ഭാവി അവതാളത്തിലാകാതിരിക്കാനാണ് ഇത്. മറ്റെല്ലാ സർവകലാശാലകളിലും വിദൂര ഓപ്പൺ പഠനം പൂർണ്ണമായി നിർത്തി അധ്യാപകരെയും ജീവനക്കാരെയും സൌകര്യങ്ങളുമെല്ലാം ഓപ്പൺ സർവകലാശാലയിലേക്ക് മാറ്റാൻ ഓപ്പൺ സർവകലാശാല ഓർഡിനൻസിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. മറ്റ് സർവകലാശാലകളിലെ ഓപ്പൺ പഠനം വിലക്കുന്ന 51(2) വകുപ്പ് ഭേദഗതി ചെയ്താണ് സർക്കാർ ഉത്തരവിറക്കിയത്. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഓപ്പൺ സർവകലാശാലകളുണ്ടെങ്കിലും മറ്റ് സർവകലാശാലകളിൽ ഓപ്പൺ വിദൂര പഠനം തടഞ്ഞിട്ടില്ല. കേരള സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ 5 വർഷത്തേക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് 2026 വരെ സർവകലാശാലയ്ക്ക് വിദൂര കോഴ്സുകൾ നടത്താം. 20 ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്ക് പുറമെ MSc കമ്പ്യൂട്ടർ സയൻസ്, MSc മാത്തമാറ്റിക്സ് എന്നീ സയൻസ് കോഴ്സുകൾക്കും UGC അനുമതി നൽകിയിട്ടുണ്ട്. തൊഴിൽ വിപ്ലവമെന്ന ലക്ഷ്യം നേടണം. ഓപ്പൺ സർവകലാശാലയിൽ ആദ്യവർഷം 1 ലക്ഷത്തോളം കുട്ടികൾക്ക് പഠനാവസരമുണ്ടാകുമെന്നും തൊഴിൽ നൈപുണ്യ തൊഴിലധിഷ്ഠിത റീസ്കിൽ കോഴ്സുകളും വിദേശ ഭാഷാ പഠനവും തുടങ്ങുന്നതോടെ കൂടുതൽ തൊഴിൽ സാധ്യതകളുണ്ടാവുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പകർന്നു നൽകാനുള്ള കോഴ്സുകൾ രൂപപ്പെടുത്തുകയാണ് ഉടനടി വേണ്ടത്. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുന്ന അൽഗോരിതം ഡിസൈൻ, ഡാറ്റ സയൻസ് തുടങ്ങിയ റീസ്കില്ലിംഗ് കോഴ്സുകൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ആരംഭിക്കാനാവണം. മെഡിക്കൽ കോഴ്സുകൾ റെഗുലറായി നടത്താനാവൂവെങ്കിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ തുടങ്ങണം. എഞ്ചിനീയറിംഗ് ബിരുദ കോഴ്സുകൾക്ക് AICTEയുടെ അനുമതി വേണം. എന്നാൽ ഡിപ്ലോമ കോഴ്സുകൾ ഓപ്പൺ സർവകലാശാലയ്ക്ക് നടത്താവുന്നതേയുള്ളൂ. സംസ്ഥാനത്ത് നിലവിൽ ആർട്സ് വിഷയങ്ങൾക്ക് പുറമെ കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് തുടങ്ങിയ സയൻസ് വിഷയങ്ങളിൽ മാത്രമാണ് വിദൂര പഠനം ഉള്ളത്. ഓപ്പൺ സർവകലാശാലയിലും ഈ കോഴ്സുകൾ തുടങ്ങണം. ലാബ് അടക്കമുള്ള സൌകര്യങ്ങൾ പങ്കിടാൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുമായി ധാരണാപത്രം ഒപ്പിട്ട ശേഷം കൂടുതൽ സയൻസ് കോഴ്സുകൾ തുടങ്ങണം. വിദേശ ഭാഷകൾ അഭ്യസിക്കാൻ പ്രത്യേക കേന്ദ്രമുണ്ടാക്കണം. ഫ്രഞ്ച്, ജർമ്മൻ, ജാപ്പനീസ്, ചൈനീസ്, അറബിക്, ഇംഗ്ലീഷ് ഭാഷകൾ എഴുതാനും വായിക്കാനും സംസാരിക്കാനും പഠിപ്പിക്കുന്ന ഡിപ്ലോമ കോഴ്സുകൾ തുടങ്ങണം. ഇതിനു പുറമെ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് കേന്ദ്രവും ഉണ്ടാകണം. വിദേശത്ത് ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടാൻ ഭാഷാ പഠനം വഴിയൊരുക്കും. അതിരൂക്ഷമായ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമെന്നോണം വേഗത്തിൽ തൊഴിൽ ലഭിക്കാൻ ഉതകുന്ന കോഴ്സുകളാണ് തുടങ്ങേണ്ടത്. നിലവിൽ മറ്റ് സർവകലാശാലകളിലും കോളേജുകളിലും പഠിക്കുന്നവർക്ക് ചേരാനാവുന്ന സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സുകളും തുടങ്ങണം. പ്രായപരിധിയില്ലാതെ ആർക്കും പഠിക്കാനാവുമെന്നതും കോഴ്സ് പൂർത്തിയാക്കാതെ ഇടയ്ക്ക് പഠനം നിർത്തുന്നവർക്ക് അതുവരെയുള്ള പഠനത്തിനനുസരിച്ച് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്നതും ഓപ്പൺ സർവകലാശാലയുടെ സവിശേഷതകളാണ്.